ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉജ്ജ്വലമായ കർത്താവായ യേശുശിഷ്യാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധതളമർത്തരുമേ, സംരാന്റെ അമ്മേ, പാവിളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനാടിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പല ദേശങ്ങളിൽ പല ഭവനങ്ങളായിരിക്കുന്ന ഞങ്ങൾ ഒന്നിച്ച് കർത്താവേ ഈ സമയം അങ്ങയുടെ സന്നദ്ധയിൽ തലവണങ്ങുന്നു. ജീവിതയാത്രയിൽ ചൊരിഞ്ഞ് തന്നിട്ടുള്ള എല്ലാ കൃപകൾക്കാട്ട് അങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്ന അതാ സ്തോത്രം ചെയ്യുന്നു. പകൽ സമയത്ത് ഈ അധ്വാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരം വിരമിച്ചുകൊണ്ട് ലൗകിക ചിന്തകളും ഞങ്ങൾ മനസ്സ് പിൻവാങ്ങിക്കൊണ്ട് ഈ സന്ധ്യാസമയത്ത് ശാന്തമായി തിരുസന്നിധിയിൽ നിലകൊള്ളാൻ തക്കവണ്ണം ജീവിതത്തിൽ ഒരു അവസരം കൂടെ തന്നാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ കഴിയുന്ന ഒരു നിമിഷം ഒരു ദിവസം 1000 സംവത്സരത്തേക്കാൾ ഉത്തമമാണെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, ഈ ഇതിൽ സംബന്ധിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ജീവിതയാത്രയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കൃപകളാലും വാഴ നിറയ്ക്കണമേ നാഥ. ദൈവവചനം ധ്യാനിക്കാൻ തക്കോണം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ നാഥ. നല്ല നിലത്ത് വീണ വിത്തിനെ പോലെ 30, 60, 100 മേനി പ്രതിഫലം തന്ന് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നെന്നും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ.
ഹലോ, ബഹുമാനപ്പെട്ട അച്ഛായ പി സി ജോർജ് അച്ഛനായിരുന്നു. ഞാനൊരു വാക്ക് പറഞ്ഞു. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട ഷാബു അച്ഛന്റെ ക്ലാസ് കഴിഞ്ഞ ആഴ്ച മുതൽ ആരംഭിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ച ചില അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അത് കയറാൻ പറ്റിയില്ല. ഇന്നും നമ്മുടെ എം എം വി എസിന്റെ ആനുവൽ കോൺഫറൻസ് ഡിറ്റോയിൽ വെച്ചാണ് നടക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പം പ്രവർത്തിച്ചൊക്കെ തുടങ്ങി. സബ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, വെൽക്കം കമ്മിറ്റിയുടെ. അപ്പൊ അത് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എന്നാലും ഇച്ചിരി താമസം അത് കയറാനായിട്ട് പറ്റിയത്. ബഹുമാനപ്പെട്ട അച്ഛന്റെ ക്ലാസ് കഴിഞ്ഞ ആഴ്ചത്തേത് ഞാൻ കേട്ടിരുന്നു. ഞാൻ അന്നേരം സംസാരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അച്ഛന്റെ ക്ലാസ് കൂടി ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. വളരെ ഭംഗിയായിട്ടാണ് അച്ഛന് ക്ലാസ് എടുത്തത്. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറഞ്ഞ് 15-ാം അധ്യായം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അച്ഛൻ അല്പസമയം നേരത്തെയൊക്കെ നിർത്തിയെങ്കിലും വളരെ ഭംഗിയായിട്ട് അച്ഛന്റെ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന രീതി എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ബഹുമാനപ്പെട്ട അച്ഛൻ മൈലപ്ര സെന്റ് ജോർജ് പള്ളി ഇടവകാംഗമാണ്. എഡ്മണ്ടണിൽ ഇപ്പോഴ് 5 വർഷങ്ങളായി അല്ല അച്ഛാ? 5 വർഷങ്ങളായി 5 വർഷമായി 6 വർഷങ്ങളായിട്ട് എഡ്മണ്ടണിലുണ്ട്. ഡൽഹി ഭദ്രാസനത്തിൽ അച്ഛന് വളരെ അനുഗ്രഹീതമായിട്ട് സേവനം ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞ് ഗൾഫിലേക്കൊക്കെ പോകാനായിട്ട് ഇങ്ങനെ ഒരു സമയത്താണ് ഇവിടേക്ക് ദൈവം അവസരം കൊടുത്തത്. വളരെ അനുഗ്രഹീതമായി ശുശ്രൂഷകളെല്ലാം അച്ഛൻ നിർവഹിക്കുന്നു. കൊച്ചമ്മ എം എം വി എസിന്റെ വളരെ കർമ്മധീരയായി പ്രവർത്തുകയാണ്. റീജിയണൽ സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ വർഷം. അങ്ങനെ അനുഗ്രഹീതമായിട്ട് ആ കുടുംബത്തെ ദൈവം എല്ലാ കൃപകളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എം എം വി എസുമായിട്ട് ചേർന്ന് അവരാലാവും വിധമുള്ള കൈത്താങ്ങലൊക്കെ നൽകിയാണ് ശുശ്രൂഷ നിർവഹിക്കുന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോട് ഈ ക്ലാസ്സുകൾ എടുക്കാമോ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. വളരെ ഭംഗിയായിട്ട് അച്ഛനെ നിർവഹിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ നമ്മുടെ ഡയോസിന്റെ പേരിൽ പ്രത്യേകമായിട്ട് ഔദ്യോഗികമായിട്ട് വീണ്ടും ജനറൽ സെക്രട്ടറി സ്വാഗതം ചെയ്തു എങ്കിലും ശുശ്രൂഷ എന്നുള്ള രീതിയിൽ ഞാനും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ അച്ഛൻ്റെ ക്ലാസ്സുകൾ നമുക്ക് തുടർന്ന് കേൾക്കുകയും ചെയ്യാം. താങ്ക് യു.
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛൻ, എന്നെ കേൾക്കുന്ന കർത്താവ് പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ ഈ നിമിഷത്തിനായിട്ട് ദൈവത്തെ വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ കേൾക്കുന്നതിന് ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ ഇച്ചിരി ഡിസ്റ്റൻസ് ആയിരുന്നു എന്ന് ഒരു കമന്റ് കേട്ടിരുന്നു. കേൾക്കുന്ന അച്ഛാ ഞാൻ പറയുന്ന ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ?
ഇപ്പം മൈക്ക് അച്ഛന് അടുത്ത് പിടിച്ച് പറയുന്നത് കൊണ്ട് നല്ലതായിട്ട് കേൾക്കാം, നല്ലതായിട്ട് കേൾക്കാം.
ഓക്കെ ഓക്കെ, താങ്ക് യു അച്ഛാ. കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചത്. അവിടെ നമ്മൾ കണ്ടത് പൗലോസ് ലിഖായും ബർണബാസും തൻ്റെ 1-ാമത്തെ മിഷണറി യാത്രയ്ക്ക് ശേഷം സഭയിലുണ്ടായ ഒരു ഭിന്നത പരിഹരിക്കാൻ വേണ്ടി യെരുശലേമിലേക്ക് വരികയാണ്. പുറജാതികൾ ക്രിസ്ത്യാനിയാകുമ്പോൾ യഹൂദ മതാചാരങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ള ഒരു നിയമം യഹൂദ ക്രിസ്ത്യാനിൽ കൊണ്ടുവന്നപ്പോൾ പൗലോസ് ലിഖ അതിന് അത് വേണ്ട, യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ആർക്കും ക്രിസ്ത്യാനി ആകാം എന്നുള്ള രീതിയിൽ പൗലോസ് ലിഖായും വാദിക്കുകയാണ്. ഈ രണ്ട് തീരുമാനങ്ങൾ കൂടെ, ഈ രണ്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടായപ്പോൾ അത് തീരുമാനിക്കാൻ വേണ്ടി യെരുശലേം കൗൺസിൽ കൂടുകയാണ്. ആ കൗൺസിലിന്റെ അധ്യക്ഷം വഹിച്ചത് യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബസ് ലിഖയാണ്. അപ്പോസ്തലന്മാരുടെ തലവൻ എന്ന നിലയിൽ പത്രോസ് ലിഖായും നേതൃത്വം വഹിക്കുന്നു. പത്രോസ് ലിഖായും പൗലോസ് ലിഖായും ബർണബാസും അവരുടെ അനുഭവങ്ങളും അവിടെ വിവരിക്കുന്നു. അതിനുശേഷം യാക്കോബസ് ലിഖ അതിൻ്റെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്നു, പുറജാതികൾ ക്രിസ്ത്യാനിയാവുമ്പോൾ യഹൂദ മതാചാര അനുഷ്ഠാനങ്ങൾ എല്ലാം ഒന്നും ഫോളോ ചെയ്യേണ്ട, എന്നാൽ 3 കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യണം. 1-ാമതായിട്ട് അന്യദൈവങ്ങൾക്ക് കൊടുത്ത ഭക്ഷണം, അർപ്പിച്ച ബലി നിങ്ങൾ ഭക്ഷിക്കരുത്. 2-ാമതായിട്ട് പരസംഗത്തെ പറ്റി ദൈവം മോശിക്കൊടുത്ത നിയമങ്ങൾ പാലിക്കണം. 3-ാമതായിട്ട് രക്തത്തോടുകൂടി മാംസം ഭക്ഷിക്കരുത്. ഈ 3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്നുള്ള തീരുമാനം അവിടെ എടുക്കുകയാണ്. ആ തീരുമാനം സഭയിൽ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കുകയാണ്. തുടർന്ന് പൗലോസ് ലിഖ തൻ്റെ 2-ാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്ര ആരംഭിക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷയമുണ്ടാകുന്നു. അതുവരെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന പൗലോസും ബർണബാസും ഒരു തർക്കമുണ്ടായി പിരിയുകയാണ്. മറ്റൊന്നുമല്ല, അപ്പോസ്തലന്മാർ കുപ്രോസ് ദ്വീപിൽ വെച്ച് സുവിശേഷ വേല നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മർക്കോസ് എന്ന് പേര് വിളിക്കുന്ന യോഹന്നാൻ പമ്പുല്യ എന്ന ദേശത്ത് വെച്ച് അവരാരോടും പറയാതെ അവിടുന്ന് പോവുകയാണ്. ഇത് വലിയൊരു പ്രയാസം പൗലോസിനുണ്ടായി. അതുകൊണ്ട് 2-ാമത്തെ മിഷണറി യാത്രയ്ക്ക് മർക്കോസിനെ കൂട്ടണ്ടായി എന്ന് പൗലോസ് തീരുമാനിക്കുന്നു. എന്നാൽ ബർണബാസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ബർണബാസിന്റെ പിതാവിന്റെ സഹോദര പുത്രനാണ് ഈ മർക്കോസ്. അതുകൊണ്ട് മർക്കോസിനെ വേണമെന്ന് ബർണബാസും ശഠിക്കുന്നു. അങ്ങനെ അവർ തമ്മിലൊരു വിഷയമുണ്ടായി, രണ്ടുപേരും പിരിയുകയാണ്. ബർണബാസ് മർക്കോസിനെ കൂട്ടി പോകുന്നു. പൗലോസ് ശീലാസിനെയും കൂട്ടി തൻ്റെ 2-ാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുകയാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്, ചുരുക്കമായി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇന്ന് 16-ാം അധ്യായത്തിൽ പൗലോസിന്റെ മക്കദോനിയിലുള്ള തൻ്റെ മിഷണറി യാത്രയെ പറ്റിയുള്ള വിവരണമാണ്. ഇവിടെയും 6 ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു അധ്യായത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 16-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് ഗലാത്തിയിൽ എത്തുന്നു. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ മക്കദോനിയിലേക്ക് പോകുന്നു. 11 മുതൽ 15 വരെ ലുദിയ എന്ന സ്ത്രീക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുന്നു. 16 മുതൽ 18 വരെ വെളിച്ചപ്പാടുത്തി സ്ത്രീയിൽ നിന്നും പിശാചിനെ പുറത്താക്കുന്നു. 18 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു. 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ കാരാഗ്രഹത്തിൽ നിന്നും പൗലോസും ശീലാസിനെയും വിട്ടയക്കുന്നു. ഇങ്ങനെ 6 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ബൈബിൾ വായിക്കുക. ആദ്യം 16-ാം അധ്യായം, സോറി, നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവണമെങ്കിൽ 15-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ, ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് chapter 15 verses 39 to 16:5 വരെ, 16:5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാട്ടോ.
സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് ചെറിയ കിലിക്കിയ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു. അവർ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോതിയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കദോനിയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അവൻ തന്നോടുകൂടെ പോരേണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവന്റെ അപ്പൻ യവനനെന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിശോധന കഴിപ്പിച്ചു. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു.
ഇവിടെ സിറിയയുടെ നോർത്ത് വെസ്റ്റ് സൈഡാണ് കിലിക്യ, സിലിസ്യ എന്ന് പറയുന്ന സ്ഥലം. അതിന്റെ വെസ്റ്റ് സൈഡാണ് ഗലാത്തിയ, ദർബ, ലുസ്ത്ര എന്നീ ദേശങ്ങളുള്ളത്. അവിടെ വെച്ച് പൗലോസ്ലീഹ തിമോത്തി എന്ന് പറയുന്ന ആളിനെ പരിചയപ്പെടുകയാണ്. ഈ തിമോത്തിയുടെ പ്രത്യേകത, അവന്റെ അമ്മ പൗലോസ്ലീഹയുടെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ സ്നാനം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായ ആളാണ്. അമ്മയുടെ പേര് യൂണിക്കി എന്നാണ്. തിമോത്തിയോസിന് പിന്നീട് പൗലോസ് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്, അമ്മയുടെ പേര് പറയുന്നുണ്ട്. 2 തിമോത്തി 1:5, 2 തിമോത്തി 1:5 അമ്മയുടെ പേര് പറയുന്നുണ്ട്. അപ്പൊ ഈ യഹൂദ സ്ത്രീ ആയിരുന്ന യൂനിക്കി ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ക്രിസ്ത്യാനിയായി. ഇവിടെ 2 വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ലുസ്ത്രയിലും ഇക്കോനിയുമുള്ള സഹോദരന്മാർ നല്ല സാക്ഷ്യം പ്രാപിച്ചനായിരുന്നു തിമോത്തി. അപ്പം തിമോത്തിയെ പറ്റി പറയുകയാണ്, നല്ല സാക്ഷ്യം പ്രാപിച്ചവനാണ്. അതിന് കാരണം ഇവന്റെ അമ്മ യൂനിക്ക് ആദ്യം യഹൂദ സ്ത്രീ ആയിരുന്നു, അതുകൊണ്ട് അവനെ യഹൂദ മതാചാരാനുഷ്ഠാനങ്ങളാലാണ് വളർത്തിയത്. അതിനുശേഷം അമ്മ ക്രിസ്ത്യാനിയായപ്പോൾ അവനെ ക്രിസ്തീയ മൂല്യങ്ങളിൽ കൂടെ വളർത്തി എന്നാണ് പറയപ്പെടുന്നത്. ആദ്യം യഹൂദ സ്ത്രീ ആയതിനാൽ സ്വന്തം മകനെ ആ ആചാരാനുഷ്ഠാനം പഠിപ്പിച്ചു, അങ്ങനെ മകനെ പിന്നീട് പരിച്ഛേദന ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് അവനെ ക്രിസ്ത്യാനിയാക്കി ക്രിസ്തുവിന്റെ മാർഗത്തിൽ കൂടി നടക്കുമ്പോൾ സ്വന്തം മകനെ പറ്റി പറയുന്നു, അവൻ സാക്ഷ്യം പ്രാപിച്ചവനാണ്. എന്നൊരു പക്ഷേ ഈ ഒരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ അമ്മ എന്നുള്ള പദത്തിന് വളരെ അർത്ഥവത്തായ ഒന്നാണ്. കാണപ്പെടുന്ന ദൈവങ്ങളാണ് അമ്മ അപ്പൻ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടമാണോ ഇപ്പോഴെന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ഇന്ന് സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി സ്വന്തം മക്കളെ ഇട്ടിച്ചു പോകുന്ന അമ്മമാരുടെ എണ്ണം കൂടുകയാണ്. അത് മാത്രമല്ല, സ്വന്തം മക്കളെ കൊല്ലുന്ന ഒരവസ്ഥയെ വരെയാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. നമ്മളൊക്കെയും വാർത്തകളൊക്കെയും കാണുന്നു. അപ്പൊ അമ്മ എന്നുള്ള ബന്ധം എത്രമാത്രം പ്രാധാന്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇവിടെ നല്ല സാക്ഷ്യമുള്ള മക്കള് വരണം എന്നുണ്ടെങ്കിൽ അമ്മമാർ അതുപോലെ ജീവിത സാക്ഷ്യമുള്ളവരും മക്കളെ ആ രീതിയിൽ വളർത്തുന്നവരുമാണ് എന്ന ഒരു കാര്യം നമ്മൾക്ക് ഇതിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവിടെ മുതൽ പൗലോസും ശീലാസും ഈ തിമോത്തിയോസും കൂടി, ഇവർ മൂന്നുപേരും കൂടിയാണ് സുവിശേഷ വേല ആരംഭിക്കുന്നത്. അങ്ങനെ സഭ മുന്നോട്ട് വളരുകയാണ്. 6-10 വരെ ഒന്ന് വായിച്ചാട്ട്.
അവർ ആസ്തിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ സ്വർഗയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. മൊസ്തയിലെത്തി ബുദ്ധനിലേക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. അവർ മൊസ്തയ കടന്ന് ത്രോവാസിലെത്തി അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കധോനിയക്കാരനായ ഒരു പുരുഷൻ അരികിൽ നിന്ന്, നീ മക്കധോനിക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കധോനിക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു.
ഇവിടെ പൗലോസ്ലീഹായും കൂട്ടരും മക്കധോനിയയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഇവർ ആദ്യം ആഗ്രഹിച്ചത് ഏഷ്യയിൽ പോകണമെന്നാണ്. ആസ്യ എന്ന് പറയുന്നു. തുർക്കി രാജ്യത്തെയാണ് പഴയ കാലങ്ങളിൽ ഏഷ്യ എന്ന് പറഞ്ഞത്. വളരെ വിസ്തൃതമായ ഒരു പ്രദേശത്തിന്റെ മധ്യത്തിലാണ് ഗലാത്തിയും അതിന്റെ സൈഡിലായിട്ട് ഫ്രുഗ്യ എന്ന സ്ഥലവും കിടന്നിരുന്നത്. അപ്പം ഏഷ്യയിൽ പോയി ആദ്യം സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ ആ രാത്രിയിൽ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞു അവർ പോകുന്നില്ല. രണ്ടാമതായിട്ട് അവര് ബിദുന്യ എന്ന ദേശത്ത്, പരിഷ്കാര സമ്പന്നമായ ഒരു ദേശമായിരുന്നു ബിദുന്യ, അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചു. അന്നേരവും യേശുവിന്റെ ആത്മാവ് പറഞ്ഞു അവിടേക്ക് പോകണ്ട എന്ന് പറഞ്ഞു അവർ അതും പോയില്ല. പിന്നീട് വീണ്ടും പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞ് മക്കധോനി എന്ന ദേശത്തേക്ക് പോവുകയാണ്. ഇപ്പൊ ഇവിടെ 6 വാക്യത്തിൽ പരിശുദ്ധാത്മാവും 7 വാക്യത്തിൽ യേശുവിന്റെ ആത്മാവും അവരോട് ഏഷ്യയിലും ബിദുനിയിലും പോകണ്ട എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിലും ആ ഒരു വേർഡാണ് പരിശുദ്ധ ഹോളി സ്പിരിറ്റിനും രണ്ടാമത് സ്പിരിറ്റ് ഓഫ് ജീസസ് എന്നാണ് പറയുന്നത്. എനിവേ അവരുടെ ആഗ്രഹം ഏഷ്യയിലും ബിദുനിലും പോകണമെന്നായിരുന്നു. എന്നാൽ പരിശുദ്ധാൽ പറഞ്ഞു അവിടേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് മക്കധോനിയിലേക്ക് പോവുകയാണ്. ഇവിടെ പിതാക്കന്മാർ പറയുന്നത് അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവമാണ് അങ്ങനെ അവര് ഈ രണ്ട് സ്ഥലത്തും പോകാതെ മക്കധോനിയിൽ പോയത്. അപ്പൊ ദൈവത്തിന്റെ പ്ലാന് നമ്മുടെ പ്ലാനേക്കാൾ ഉപരിയായിട്ടുള്ള ഒന്നാണ്. അപ്പൊ അവർക്ക് ലഭിച്ചത്, ഈ ഒരു അരുളപ്പാട് ലഭിച്ചത്, അത് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു തോന്നൽ ഉണ്ടായത് പ്രാർത്ഥനയിൽ കൂടി മാത്രമാണ്. ഒരു പക്ഷെങ്കിൽ നമുക്കൊക്കെയും എന്നെ കേൾക്കുന്ന നമുക്കൊക്കെയും അനുഭവമുള്ളവരാണ്, സാക്ഷ്യമുള്ളവരാണ്, പ്രാർത്ഥനയെ കൂടെ അനുഗ്രഹം ലഭിച്ചവരാണ്, ഉത്തരം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പൊ ഒരു അരമണിക്കൂർ പ്രാർത്ഥനയോ അല്ല ഒരു മണിക്കൂർ പ്രാർത്ഥനയോ, ഇനി അടുത്ത ആഴ്ച മൂന്നോ തുടങ്ങാണ് 40 കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തെ കുർബാന അറ്റൻഡ് ചെയ്യുന്നൊക്കെ പലപ്പോഴും ലെങ്തിയായിട്ട് തോന്നാമെങ്കിലും പക്ഷെ അതെല്ലാം ദൈവസന്നിധിയിൽ കണക്കിടുന്നതാണ്. നമുക്ക് ആവശ്യം വരുമ്പോൾ ആ പ്രാർത്ഥനയുടെ അനുഭവം അനുഗ്രഹം നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ നമുക്കൊക്കെയും യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ അവര് മക്കദൂനിയയിലേക്ക് പോവുകയാണ്. ഇതിന്റെ അവസാനം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരു വാക്യമാണ്, ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കദൂനിയയ്ക്ക് പുറപ്പെടാൻ ശ്രമിച്ചു. ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ചരിത്രകാരന്മാർ പറയുന്നത് ലൂക്കോസിനെ പറ്റിയാണ്. കാര്യം അവരോടൊപ്പം ലൂക്കോസും ജോയിൻ ചെയ്തു. പൗലോസ് ലീഹ ആ സമയമായപ്പോഴത്തേക്ക് രോഗബാധിതനായി, അദ്ദേഹത്തിന് ഒരു വൈദ്യന്റെ പരിചരണം ആവശ്യമായിട്ട് വന്നു. അങ്ങനെ ലൂക്കോസും അവരോടൊപ്പം ജോയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ മക്കദൂനിയയിലേക്ക് പോവുകയാണ്. വായിച്ചാട്ട് 11-ാം വാക്യം മുതൽ 15 വരെയുള്ള വാക്യം വരെ.
അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമുദ്രയിലേക്കും പിറ്റേന്നാൾ നവപൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കദോനയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്ത് ഇരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയഥൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുധിയ എന്ന പേരുള്ള ദൈവത്തിന്റെ ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോ സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന എണ്ണയിരിക്കുന്നതെങ്കിൽ എന്റെ വീട്ടിൽ വന്ന പാർപ്പിനെന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു.
പൗലോസും ശീലാസും തിമോത്യോസും ലൂക്കോസും കൂടി ഫിലിപ്പിയിലേക്ക് പോവുകയാണ്. ഫിലിപ്പിയ ദേശത്തെ പറ്റി ഒരു പക്ഷേ നമ്മളൊക്കെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ ആ ഒരു ദേശത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം. മറ്റൊന്നുമല്ല, അലക്സാണ്ടർ രാജാവ് തൻ്റെ പിതാവായ ഫിലിപ്പ് രാജാവിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിത സ്ഥലമാണ് ഈ ഫിലിപ്പിയ. BC 168 ഫിലിപ്പിയ ഉൾപ്പെടെയുള്ള മക്കദൂനിയ റോമൻ അധീനതയിൽ വരുന്നത്. ഇപ്പം ലൂക്കോസിന്റെ അഭിപ്രായത്തിൽ ഫിലിപ്പിയ ദേശമെന്നുള്ളത് മക്കദൂനിയയിലെ ഒരു പ്രധാന പട്ടണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ പട്ടണത്തിൽ ഇവർ വന്നു. ഇവിടെ വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ കേട്ടത്. അപ്പൊ പൗലോസ് ലീഹ പുതിയ ഒരു ദേശത്ത് എത്തുമ്പോൾ എല്ലാ ശാബ ദിവസവും സുനഗോഗിൽ പോയി ആരാധനയിൽ പങ്കെടുത്തിരുന്നു. അവിടെ സുവിശേഷം അറിഞ്ഞിരുന്നു. യഹൂദന്മാരുടെ ഒരു നിയമം അനുസരിച്ച് 10 പുരുഷന്മാര് ഉണ്ടെങ്കിൽ അവിടെ ഒരു സുനഗോഗ് കൂടാം. നമ്മളൊക്കെ ഇവിടെ വന്നപ്പോൾ ആദ്യം 5 ഫാമിലി, ഒരു 10 ഫാമിലി ചേർന്ന് ചെറിയൊരു ഫെലോഷിപ്പ് തുടങ്ങി. 10-20 നമ്മളൊരു കോൺഗ്രിഗേഷൻ തുടങ്ങി. പിന്നെ 10-30 പേരായപ്പോൾ പള്ളി തുടങ്ങി എന്ന് പറഞ്ഞ പോലെ ഇവർ 10 പുരുഷന്മാർ കൂടുമ്പോൾ സുനുഭവ കൂടുന്ന ഒരു രീതിയായിരുന്നു യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഫിലിപ്പയിൽ വന്നപ്പോഴാട്ടെ യഹൂദന്മാരോ സുനുഭവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആരോടാണ് വചനം പറയേണ്ടത്, എവിടെയാണ് പ്രാർത്ഥിക്കാൻ പോകേണ്ടത് എന്നറിയാതെ വിഷമിച്ചിരുന്നപ്പോഴാണ് ആരോ പറഞ്ഞറിഞ്ഞു, പട്ടണത്തിന് പുറത്ത് നദീതീരത്ത് സ്ത്രീകള് കൂടുന്ന പതിവുണ്ട്, അവിടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവര് പട്ടണത്തിന് വെളിയിൽ പോയി സ്ത്രീകൾ കൂടുന്നിടത്ത് ചെന്ന് അവരോട് ദൈവവചനം പറയുകയാണ്. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞത് പണ്ടത്തിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മിഷൻ പ്രവർത്തനം നടക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞത് ലോകമൊക്കെയും പോയി നിങ്ങൾ എന്റെ സുവിശേഷം അറിയിക്കാനാണ്, പോയി സുവിശേഷം അറിയിക്കാനാണ്. പക്ഷെ ഇന്നത്തെ പല സുവിശേഷ പ്രവർത്തനങ്ങളും നമുക്കറിയാം, AC റൂമിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് അല്ലെ ഷൂട്ട് ചെയ്ത് ചാനൽ വഴി നമ്മുടെ ഭവനങ്ങളിൽ നിന്നെത്തുന്നതാണ് ഇന്നത്തെ ഒരു സുവിശേഷ ഘോഷണം. ആ രീതിയിലേക്ക് മാറുകയാണ്. ഇന്ത്യയിലൊക്കെ പണ്ട് ഒരുപാട് മിഷണറിമാർ വന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായത്. എല്ലാ തരത്തിലും ആത്മീയമായും ഭൗതികമായ ഒരു മാറ്റങ്ങൾ ഉണ്ടായത്. സ്പെയിനിൽ നിന്ന് വന്ന 1506 വന്ന ഫ്രാൻസിസ് സേവിയർ ഇവിടെ വന്ന് ഇവിടുത്തെ ആചാരങ്ങൾ, ഞാൻ ഇവിടെ നിന്ന് ഉദ്ദേശിച്ചതാണ് ഇന്ത്യയിലെ ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സുവിശേഷം നടത്തിയ ഒരാളായിരുന്നു. അതുപോലെ തന്നെ പതിനാറാം നൂറ്റാണ്ടിൽ റോബർട്ട് ഡിനോബിൽ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഇന്ത്യയിൽ വന്ന് തമിഴ് പഠിച്ച് സംസ്കൃതം പഠിച്ചു, സാധുവായി ആ വേഷം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സുവിശേഷ പ്രവർത്തനം നടത്തിയത്. നമ്മുടെ യു എസിലെ മെത്തഡിസ്റ്റ് ആചാര്യനായിരുന്ന സ്റ്റാൻലി ജോൺസ്, അദ്ദേഹവും 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ വന്നു. യു പിയിൽ അദ്ദേഹം ആശ്രമം സ്ഥാപിച്ചു. ഗാന്ധിജി അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അദ്ദേഹം മിഷനറി പ്രവർത്തനം നടത്തി. നമുക്കൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടുള്ള ഗ്രഹാം സ്റ്റെയിൻ, അദ്ദേഹത്തിന്റെ മകനായ തിമോത്തി ഫിലിപ്പ്, അവർ മൂന്നുപേരും മിഷൻ പ്രവർത്തനം നടത്തി ഈ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ ഓസ്ട്രേലിയക്കാരനായ ഗ്രഹാം സ്റ്റെയിൻ, മദർ തെരേസ, ഇതൊക്കെയും ഇവരൊക്കെയും അവരുടെ ജീവിതസുഖങ്ങളൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വചനം അതേപടി സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങൾ വന്ന് സുവിശേഷം നടത്തിയവരാണ്. നമ്മുടെ സഭയിലാണെങ്കിലും അഭിമാനകരമായ രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്, പരുമല തിരുമേനി ഒരുപാട് പുറജാതി മിഷൻ പ്രവർത്തനം നടത്തി. അതിനേക്കാൾ ഉപരിയായിട്ട് പത്രോസ് മറസ്താത്യോസ് തിരുമേനി ഒരുപാട് പുറജാതികളെ വിശ്വാസം പഠിപ്പിച്ച് സഭയോട് ചേർത്തു. നമുക്കറിയാം ഗ്യൂറിസ് മറസ്താത്യോസ് തിരുമേനി കേരളത്തിലാണെങ്കിലും കേരളത്തിന് വെളിയിലാണെങ്കിലും ഒരുപാട് മിഷൻ പ്രവർത്തനങ്ങൾ നടത്തിയുണ്ടായി. അതുപോലെ തന്നെ കൽക്കട്ട ഭദ്രാസന അധിപനായിരുന്ന അഭിമന്യ സ്തേഫാനോസ് മാർ തേവദൂസ് തിരുമേനി, തിരുമേനിയാണ് തന്റെ ജീവിതം മുഴുവനും നോർത്ത് ഇന്ത്യക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചു. അവിടെ തന്നെ കവറടങ്ങിയ ഒരു പിതാവായിരുന്നു അദ്ദേഹത്തിന്റെ മിഷൻ പ്രൊജക്ടിന്റെ പേര് തന്നെ മക്കോടി എന്ന് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കണ്ടുവന്ന് മുന്നോട്ട് വരുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നില്ല നാളത്തെ തലമുറ ഈ ഗോസ്പലൈസേഷൻ അതൊരു മീഡിയ ത്രൂ ആകുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനിവേ ഇവിടെ പൗലോസ് ലീഗ താൻ പോകുന്ന മേഖലയിൽ സുനവോഗ് ഇല്ലാത്തതുകൊണ്ട് ആ സ്ത്രീകള് പട്ടണത്തിന് വെളിയിൽ സ്ത്രീകൾ കൂടുന്നതനുസരിച്ച് അവിടെ പോയി അവരോട് സുവിശേഷം അറിയിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു സ്ത്രീയെ കാണുകയാണ്. ഒരു സ്ത്രീ അവിടെ പറയുന്നത് അവിടെ കൂടെ സ്ത്രീ സംസാരിച്ചു, തുയോത്തര പട്ടണക്കാരിയും രക്താമരം വിൽക്കുന്നവളുമായ ലുദിയ എന്നൊരു പേരുള്ള ദൈവഭക്തി ഒരു സ്ത്രീ അത് കേട്ടുകൊണ്ടിരുന്നു. പൗലോ സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു എന്നുള്ളതാണ്. ഈ തുയോത്തരക്കാരി സ്ത്രീയെ പറ്റി പറയുന്നത് ഏഷ്യ സംസ്ഥാനത്തുള്ള ദേശമാണ് തുയോത്തര. അവരുടെ സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത് കടും ചുവപ്പുള്ള ഒരു തരം ചായം ഉപയോഗിച്ച് വസ്ത്രങ്ങൾക്ക് കളർ കൊടുക്കുക, അതായിരുന്നു അവിടുത്തെ സ്ത്രീയുടെ ജോലി. അപ്പോൾ അവിടെ തുയോത്തരയിൽ ഒരു യഹൂദ സമുദായം ഉണ്ടായിരുന്നുകൊണ്ട് ലുദിയ അവിടെ വെച്ച് തന്നെ ആ മതവുമായി ബന്ധപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദൈവഭക്തിയായ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അപ്പൊ അവൾക്ക് ആ യഹൂദ മതമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ശ്രദ്ധിക്കുക, 14-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നു, പൗലോ സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു എന്നുള്ളത്. വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. വചനം ശ്രദ്ധിക്കുവാൻ, വചനം കേൾക്കുവാൻ ഹൃദയം തുറക്കണം. നമ്മളൊക്കെ പല പ്രാസംഗികരും പ്രസംഗത്തിന് മുമ്പ് പാടുന്നൊരു പാട്ടാണ് അറിയുവാൻ ഇവിടെ വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണമേ, കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന, നൽകണമേ ഞങ്ങളുടെ യാചന. പലപ്പോഴും നമ്മൾക്ക് ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ്, ധ്യാനത്തിൽ കൂടി കൺവെൻഷൻ പ്രസംഗം കൂടി മറ്റ് ചാനൽ കൂടിയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഹൃദയങ്ങൾ തുറക്കാറില്ല, അതുകൊണ്ടാണ് പലപ്പോഴും അനുഭവം ഉണ്ടാകാത്തത്. യേശു ക്രിസ്തു വിത്തിനെപ്പറ്റി ഉപമ പറയുന്നുണ്ട്, ചിലത് നല്ല വഴിയരി വീണു, പാറമുകളിൽ വീണു, മുള്ളിനടിയിൽ വീണു, നല്ല സ്ഥലത്ത് വീണു. നല്ല സ്ഥലത്ത് വീണ വിത്താണ് ഏറ്റവും പ്രയോജനകരമായത്, 30-ഉം 60-ഉം 100-ഉം മേനി കൊടുത്തു. അപ്പൊ നല്ല നിലത്ത് ഈ വചനം വീണെങ്കിൽ മാത്രമേ, നമ്മുടെ ഹൃദയം തുറന്നെങ്കിൽ മാത്രമേ അവിടെ വചനം വീഴുകയുള്ളൂ, അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പം നല്ല ഒരു ഹൃദയത്തിൽ മാത്രമേ വചനം പ്രവർത്തിച്ച് ആത്മാന്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് ലീഗ എബ്രായക്കാരോട് പറയുന്നുണ്ട്, 4:12 ഹീബ്രൂ ചാപ്റ്റർ 4:12 പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനത്തെ പറ്റി പറയുന്നത് ഇരുവായ്ത്തരയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അപ്പൊ അങ്ങനെ മൂർച്ചയുള്ള വാള് നമ്മുടെ ഹൃദയത്തിലേക്ക് ചെല്ലുമ്പോൾ, വചനം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഹൃദയം തുറക്കപ്പെടുന്നു, നമ്മുടെ കുറവുകൾ അവിടെ മനസ്സിലാക്കുന്നു. അപ്പൊ ഹൃദയം നുറുങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് വചനം ശ്രവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് 34-ാം സംഘത്തിൽ പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മളെല്ലാ ദിവസവും മിക്കവാറും എല്ലാ പ്രാവശ്യങ്ങൾ വായിക്കുന്ന 51-ാം സംഘത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന് ഏറ്റവും പറ്റിയ ഹനനയാഹു എന്ന് പറയുന്നത് നുറുങ്ങിയ ഹൃദയമാണ്. ആ നുറുങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. അപ്പൊ നമുക്കും പ്രാർത്ഥിക്കാൻ, ദൈവമേ വചനങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് പതിക്കുവാൻ തക്കണം, നല്ല ഒരു അനുഭവം ഉണ്ടാകാൻ തക്കണം, 30, 60, 100 മേനി പ്രതിഫലം ലഭിക്കാൻ തക്കണം, ഞങ്ങൾ ഹൃദയങ്ങളെ തുറക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഹൃദയം തുറന്നു, അവൾക്ക് യേശുക്രിസ്തുവിനെ പറ്റി മനസ്സിലായി, അവളും കുടുംബവും സ്നാനം ഏൽക്കുകയാണ്. അങ്ങനെ സ്നാനമേറ്റതിന് ശേഷം അവർ വീട്ടിലേക്ക് പൗലോസിനെയും കൂട്ടുകാരെയും ഈ സ്ത്രീ അവിടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതാണ് നമ്മൾ ഇതുവരെ കണ്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ.
ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ ചുമാരന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി.
ഫിലിപ്പിയിൽ താമസിച്ചുകൊണ്ടിരുന്ന പൗലോസും കൂട്ടുകാരും ലുദിയയുടെ ഭവനത്തിൽ താമസിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ആദ്യത്തെ വിശ്വാസിയായിരുന്നു ലുദിയ എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം എല്ലാ ദിവസവും പ്രാർത്ഥനാ സ്ഥലത്ത് പോവും, അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന സ്ഥലത്ത് പോവും, സുവിശേഷം അറിയിക്കാൻ പോവും. അങ്ങനെ പോകുമ്പോൾ ഒരു സ്ത്രീ എപ്പോഴും വന്ന് അവരുടെ പുറകെ നിന്നുകൊണ്ട് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങൾ അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ അവൾക്കൊരു ഭൂതബാധ ബാധിച്ചതായിരുന്നു. ഗ്രീസിൽ പ്രശസ്തി നേടിയിരുന്ന ഒരു അമ്പലത്തിലെ ദേവൻ അവളിൽ കൂടി സംസാരിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. അപ്പോൾ അവള് വെളിച്ചപ്പാടത്തായി മുഖലക്ഷണം പറയുന്നു, ആൾക്കാരുടെ ഭാവികാര്യങ്ങൾ പറയുന്നു. അത് 2-3 പ്രമാണികള് അതൊരു ആദായം എന്ന നിലയിൽ അവളെ അധീനതയിലാക്കി അങ്ങനെ ഒരു ആദായം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ പൗലോസ് അവളെ സൗഖ്യമാക്കാൻ തക്കവണ്ണം പ്ലാൻ ചെയ്യുന്നില്ല. പക്ഷെ എല്ലാ ടൈമും എല്ലാ സമയവും ഇങ്ങനെ പുറകെ നടന്നുകൊണ്ട് ഈ വീട് തന്നെ പറയുകയാണ്, ഈ മനുഷ്യർ അത്യുന്നതനായ ദേവദാസന്മാരാണ്, രക്ഷാമാർഗം നിങ്ങൾ അറിയിക്കുന്നവരാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞപ്പോഴാണ് ഒരു ദിവസം ആ ഭൂതത്തോട് പറഞ്ഞ അവളെ വിട്ടുപോകാൻ പറയുകയാണ്. അങ്ങനെ അവള് സൗഖ്യം പ്രാപിച്ചു. സൗഖ്യം പ്രാപിച്ചത് കൊണ്ട് എല്ലാവരും സന്തോഷിക്കുന്നതിന് പകരം അതിന് വലിയൊരു വില പൗലോസും ശീലാസും കൊടുക്കേണ്ടി വന്നു. ആ വാക്കുകളാണ് 19 വാക്യം മുതൽ വായിച്ചാട്ട്, 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ.
അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയിപ്പോയി കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് സ്ഥലത്തെ പ്രമാണികളുടെ അടുക്കളേക്ക് വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുൻപിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നുവെന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചു തിരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോടെ വളരെ അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ടും പൗലോസിന്റെയും ശിലാസിന്റെയും മുൻപിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ട് അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു.
വെളിച്ചപ്പാടത്തിൽ നിന്ന് വരുമാനം നിന്നപ്പോൾ പ്രമാണികൾക്ക് അതിഷ്ടപ്പെട്ടില്ല. അവരുടനെ ജനങ്ങൾ ഇളക്കി പൗലോസിനും ശീലാസിനും എതിരായി നഗരത്തിന്റെ അധികാര അടുക്കൽ പരാതിപ്പെടുകയാണ്. അപ്പൊ സാധാരണ ഇങ്ങനൊരു സൗഖ്യം ലഭിച്ചപ്പോൾ സന്തോഷിക്കുന്നതിന് പകരം അവര് പൗലോസിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നഗരത്തിന്റെ അധിപന്മാര് അവരെ ശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ഈ സ്ഥലത്ത് റോമിലെ പോലെ റോമിന്റെ ഒരു കോളനി പോലെയാണ് ഈ ഫിലിപ്പിയ. അപ്പൊ റോമിലെ പോലെ ശരിയായ ഒരു ഭരണ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. രണ്ട് ന്യായാധിപന്മാരാണ് അവിടെ ആ നഗരത്തിന്റെ ഭരണ സാരഥ്യം വഹിച്ചത്, രണ്ട് മേയർമാർ അങ്ങനെ പറയാം. അപ്പൊ അവരുടെ അടുക്കളേക്കായിരുന്നു പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു വലിച്ചെഴിച്ചു കൊണ്ടുപോയത്. അപ്പം അവർക്ക് കൊടുത്ത കംപ്ലൈന്റ് ഇതായിരുന്നു, ആ സ്ത്രീയെ സൗഖ്യമാക്കി എന്നല്ല, അതല്ലായിരുന്നു അതിനെ പറഞ്ഞത്. യഹൂദന്മാരായ ഇവർ പുറത്തെവിടെ നിന്നോ വന്ന് റോമക്കാരായ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പഠിപ്പിക്കുന്നു, അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ കലഹമുണ്ടാക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് പൗലോസിന്റെയും ശീലാസിന്റെ മുകളിൽ ഇട്ടത്. അപ്പൊ അങ്ങനെ പുറത്തുനിന്ന് വന്ന് കലഹമുണ്ടാക്കുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കാൻ തക്കവണ്ണമുള്ള നിയമ വ്യവസ്ഥിതി അന്ന് ഈ ഫിലിപ്പയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ നാലു പേരെയും പിടിച്ചുകൊണ്ട് നഗരാധിപന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ ഇതിൽ പൗലോസിനെയും ശീലാസിനെയും മാത്രമേ ശിക്ഷിക്കുന്നുള്ളൂ. കാരണം അവരുടെ കാഴ്ചയിലും വേഷത്തിലും യഹൂദന്മാരായിട്ടുള്ള ഒരു ലുക്കായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ലൂക്കോസിനെയും തിമോത്തിയോസിനെയും പുറജാതിയായിട്ടാണ് അവർ കണക്കാക്കിയത്, അതുകൊണ്ട് ശിക്ഷയ്ക്ക് വിധേയമാക്കിയില്ല. അങ്ങനെ ഇവർ രണ്ടുപേരെയും പിടിച്ച് അവരുടെ വസ്ത്രമുരിഞ്ഞ് അവരെ അടിച്ച് അതിനുശേഷം തടവിലാക്കി. 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചാണല്ലോ, പുരുഷാരവും അവർ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് വടികൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണം അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിൽ ഇട്ട് പൂട്ടി. ഒന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ആലോചിച്ച് നോക്കി, വളരെ അടിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി പൗലോസ് ശ്ലീഹ വേറൊരിടത്ത് കൊരിന്ത്യരോട് പറയുന്നുണ്ട്, താൻ അനുഭവിച്ച കഷ്ടതയെപ്പറ്റി പറയുന്നുണ്ട്. 2 Corinthians 11:23-28 താൻ അനുഭവിച്ച കഷ്ടതയെപ്പറ്റി പറയുന്നുണ്ട്. 2 Corinthians 16:23-28 2 Corinthians 11:23-28 അവിടെ 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹൂദനാൽ ഞാൻ ഒന്നു കുറയെ 40 അടി 5 വട്ടം കൊണ്ടു. പിന്നെ ആ ഏറ്റ കഷ്ടതകളെ പറ്റിയാണ് പിന്നീട് എല്ലാം വിവരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് അതിലൊക്കെ കടക്കുന്നില്ല. അപ്പോൾ യഹൂദന്മാരാൽ 5 പ്രാവശ്യം 40 അടി ഒന്നുപോലും കുറയാതെ 5 പ്രാവശ്യം കൊണ്ടു. അതിനുശേഷം ഇവരുടെ കാല് ചങ്ങലിട്ട് പൂട്ടി കാരാഗ്രഹത്തിലേക്ക് ഇട്ടിരിക്കുകയാണ്. പിന്നീട് സംഭവിക്കുന്നത്, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒന്ന് ആലോചിച്ചുകൊണ്ട് നോക്കി, ഇത്രയും അടി നമുക്ക് വേണം പറയാം, ആ 40 അടി കിട്ടി എന്ന് പറയാം. ഈ അടി കിട്ടിയിട്ട് കരയേണ്ടവർ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ഈ പ്രവർത്തിക്കേണ്ടവർ ആ രാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ എപ്പോഴാണ് ദൈവത്തെ പാടി സ്തുതിക്കുന്നത്? സാധാരണ നമുക്കൊരു നല്ലൊരു ജോലി കിട്ടി, അല്ലെ, നമ്മുടെ മക്കളൊക്കെ മാരേജ് ഭംഗിയായിട്ട് കഴിഞ്ഞു, അപ്പൊ നമ്മളൊക്കെ അന്ന് സന്തോഷത്തോടെ ദൈവത്തെ പാടി സ്തുതിക്കും. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും, എൻ്റെ യേശുനാഥൊക്കെ പാടും, അല്ല ഇത്രത്തോളം യോഗ സഹായിച്ചു എന്ന് നമ്മൾ പാടി സ്തുതിക്കും. നമ്മുടെ ഒരു ദുഃഖം വരുമ്പോഴ്, നമ്മുടെ ഏതെങ്കിലും മരണം സംഭവിച്ചു, നമ്മള് തളർന്ന് കിടക്കുകയല്ലേ ഉള്ളൂ, നമ്മൾ ആരെങ്കിലും പാടി സ്തുതിക്കുമോ? ഇല്ല. ഒരു തലവേദന വരട്ടെ, അല്ല ഒരു ബോഡി പെയിൻ വരട്ടെ, അല്ല നമ്മൾ ജോലിക്ക് പോയി ടയേർഡാകട്ടെ, നമ്മൾ അങ്ങ് ടയർഡ് കിടക്കുമല്ലേ, ഒന്ന് പേരിന് വേണ്ടി നമ്മളൊരു ജസ്റ്റ് പ്രാർത്ഥന നടത്തും, ജസ്റ്റ് ഒരു കൗമ ചൊല്ലു അല്ലെങ്കിൽ ലോർഡ്സ് പ്രയർ ചൊല്ലു, അതുകൊണ്ട് തീർക്കും. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ ഈ വേദനയുടെയും പാടി സ്തുതിക്കുകയാണ്. അപ്പൊ ഒരു വലിയൊരു സന്തോഷത്തിന്റെ അനുഭവത്തിൽ കൂടിയാണ് ഇവരെ ദൈവത്തെ സ്തുതിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെങ്കിൽ പൗലോസ് ശ്ലീഹ യേശമ്പ്രാന്റെ ഗിരിപ്രഭാഷണം ഓർത്ത് കാണും അല്ലേ. അവിടെ പറയുന്നുണ്ടല്ലോ, വിശുദ്ധ മത്തായി സുവിശേഷം 5:11 വാക്യത്തിൽ ഭാഗ്യവന്മാരെ പറ്റി പറയുന്നുണ്ടല്ലോ, അവർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും എന്റെ സകല നിമിത്തം നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പൊ ഞങ്ങളൊരു ഭാഗ്യാവസ്ഥയിലാണ് എന്ന് കരുതിയാണ് ഇവർ ദൈവത്തെ ആ രാത്രിയിൽ പാടി സ്തുതിക്കുന്നത്. അവർ വേദനയെപ്പറ്റി അവർ ഓർക്കുന്നില്ല, അവർ മുറിവുകളെപ്പറ്റി ഓർക്കുന്നില്ല, അവര് ദൈവത്തിന് വേണ്ടി ഞാൻ അടിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. ഇത് തടവുകാർ ശ്രദ്ധിക്കുകയാണ്. അവർക്ക് അത്ഭുതമാണ്, എടാ ഇത്രത്തോളം അടി കിട്ടി കരയേണ്ടവർ ദൈവത്തെ എങ്ങനെയാണ് പാടി സ്തുതിക്കുന്നത്, സന്തോഷിക്കുന്നത് എങ്ങനെയാണെന്ന് കരുതി തടവുകാർ ശ്രദ്ധിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടാകുന്നു. കാറിന്റെ അടിസ്ഥാനം കുലുങ്ങി, അത് തുറക്കുകയാണ്. ആരും ചെയ്യാതെ തന്നെത്താൻ തുറക്കുകയാണ്. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹപ്രമാണ് ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി എന്ന് പേടിച്ച് അദ്ദേഹം സ്വയം ചാകാൻ തുടങ്ങിയാണ്. അപ്പോഴാണ് പൗലോസ് പറയുന്നു, നീ ചാകരുത്, ഞങ്ങൾ അകത്തുണ്ട് എന്ന്. ഈ കാരാഗ്രഹപ്രമാണി ചാകാനുള്ള റീസൺ, ഒരു അയാളത്തിൽ അങ്ങനെ ഒരു തോന്നലുള്ള കാരണം, 12-ാം അധ്യായത്തിൽ ഇതുപോലെ അനുഭവം പത്രോസിന് ഉണ്ടാകുന്നുണ്ട്. അവിടെ പത്രോസിനെ കരകളിൽ അടപ്പിച്ചു, ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ ആ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് രണ്ട് പടയാളിടയിൽ ഉറങ്ങുകയായിരുന്നു. അപ്പൊ ആ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് പത്രോസിനെ അവിടെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ പത്രോസ് രക്ഷപ്പെട്ടുപോയി. പിറ്റേന്ന് ഹെരോദാവ് വിവരം അറിഞ്ഞു, ആൾക്കാരെ വിട്ടു, പത്രോസിനെ അന്വേഷിച്ചു, കണ്ടില്ല. അതിനുശേഷം ആ കാവിൽ നിന്ന് ആ കാരാഗ്രഹ പ്രമാണിയെ കൊല്ലുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ കാരാഗ്രഹ പ്രമാണിക്ക് ആ ഒരു തോന്നലുണ്ടാകാം, എടാ ഞാൻ കാരണം ആൾക്കാർ രക്ഷപ്പെട്ടു പോയല്ലോ, ഈ പൗലോസും ആൾക്കാർ രക്ഷപ്പെട്ടു പോയല്ലോ, ഒരുപക്ഷെ നാളെ ന്യായവിസ്താരം നടത്തി എന്നെ കൊല്ലുമല്ലോ എന്നുള്ള പേടിച്ച് അദ്ദേഹം സ്വയം ചാകാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് പൗലോസ് പറയുന്നത്, നീ ഒരിക്കലും ചാകരുത്, ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം വെട്ടം ചോദിച്ചു, വെട്ടം കൊണ്ട് കൊടുത്തു. അവൻ നോക്കുമ്പോൾ കാരാഗ്രഹ പ്രമാണി അകത്തിയെന്ന് അവരെയും വിളിച്ചുകൊണ്ട് പുറത്തു വന്നതിന് ശേഷം അവരുടെ കാൽക്കൽ വീഴുകയാണ്. കാൽക്കൽ വീഴുന്ന പല കാരണമുണ്ട്. അതാ ഒന്നാമതായിട്ട് ആദ്യമായിട്ടാണ് അവരിങ്ങനൊരു അനുഭവത്തിൽ കൂടി പോകുന്നത്. കാരാഗ്രഹം തുറക്കപ്പെടുന്നു, ചങ്ങല ഊരിപ്പോകുന്നു, ഇവരാരും ഓടിപ്പോയില്ല. അതുമല്ല, താൻ ചാകാൻ തുടങ്ങുമ്പോൾ തന്നെ മരണത്തിൽ രക്ഷിച്ചു. അപ്പൊ ഈ സമയമാണ് ആ കാരാഗ്രഹ പ്രമാണി ഒരു പക്ഷേ വെളിച്ചപ്പാടത്തിൽ പറഞ്ഞത് ഓർമ്മ വന്നത്. വെളിച്ചപ്പാടത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരാണ് എന്ന് വെളിച്ചപ്പാടത്തിൽ പറഞ്ഞു. ഒരു പക്ഷേ കാരാഗ്രഹ പ്രമാണി ഓർത്ത് കാണും. അപ്പൊ അത് കണ്ടുകൊണ്ട് അത് മനസ്സിലേക്ക് ഓർമ്മ വന്നപ്പോൾ ഇവരുടെ കാൽക്കൽ വീഴുകയാണ്. കാൽക്കൽ ചോദിക്കുകയാണ്, യജമാന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പൗലോസ് ശ്ലീഹ അവരുടെ രക്ഷയുടെ സുവിശേഷത്തെ പറ്റി പറയുകയാണ്, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കണം. അപ്പൊ അത് കേട്ടു സന്തോഷത്തോടെ ഇദ്ദേഹം പൗലോസിനെയും ശീലാസിനെയും കൂട്ടി തന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അവിടെ പോയി അവരുടെ മുറിവുകളെല്ലാം കഴുകി അവരെ സൽക്കരിക്കുകയാണ്. ജോൺ ക്രിസോസ്റ്റം പറയുന്ന ഒരു വാക്കുണ്ട്, അദ്ദേഹം പറയുന്നത്, ഈ കാരാഗ്രഹ പ്രമാണി പൗലോസിനെയും ശീലാസിനെയും മുറിവ് കഴുകി ശുശ്രൂഷിച്ചു, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തു. തിരിച്ച് പൗലോസും ശീലാസും അദ്ദേഹത്തെയും അദ്ദേഹം കുടുംബത്തെയും സ്നാപന ജലം കൊണ്ട് കഴുകി പാപമോചനത്തിന് അർഹരാക്കിയെന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും രണ്ടും ഒരനുഭവത്തിന്റെ പേരിൽ കൂടെയാണ് പോകുന്നത്. അതുവരെ കാരാഗ്രഹത്തിൽ കിടന്ന ആളിനെ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടി കൊടുത്തപ്പോൾ തിരിച്ച് രക്ഷയുടെ അനുഭവത്തിൽ കാരാഗ്രഹ പ്രമാണി കുടുംബം വരികയാണ്. 34-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പിന്നെ അവരെ വീട്ടിൽ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തു, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. അങ്ങനെ വീടടക്കം ആനന്ദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. വലിയൊരു അനുഭവത്തിൽ കൂടി ദൈവം യേശു അവരെ കൂടെ കടത്തിക്കൊണ്ടുപോയി സന്തോഷിക്കുകയാണ്. ഈ ഒരു വാക്ക് നമുക്ക് ഓർക്ക് നല്ലതാണ്, വീടടക്കം ആനന്ദിക്കുന്ന ഒരനുഭവം, ഒരു സ്പിരിച്വൽ പ്ലഷർ, ഒരു ആത്മീയമായ ഒരു സന്തോഷത്തിൽ കൂടി ഒരു വീട് മുഴുവനും കൂടി കടന്നു പോകുന്ന ഒരു അനുഭവം. ഇനിയിപ്പോ അടുത്ത ആഴ്ച 3 നോയമ്പ് തുടങ്ങുകയാണ്, ദെൻ ആഫ്റ്റർ 2 വീക്സ് വലിയ നോയമ്പ് ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മൾ വീടടക്കം നോയമ്പ് നോക്കുന്ന ഒരു അനുഭവം, വീടടക്കം വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന ഒരു അനുഭവം, വീടടക്കം പ്രാർത്ഥിക്കുന്ന അനുഭവം, ആ ഒരു അനുഭവത്തിൽ കൂടി കിട്ടുന്ന അനുഗ്രഹം പ്രിയമുള്ളവരെ വലുതാണ്. ആ ഒരു അവസ്ഥയിൽ കൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ബാക്കി 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ.
നേരം പുലർന്നപ്പോൾ അധിപതികൾ കൊലക്കാരെ അയച്ചു, കോൾക്കാരെ അയച്ചു, പ്രമാണി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു. നിങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളയച്ചിരിക്കുന്നു, ആകയാൽ സമാധാനത്തോടെ പോകുവിനെന്ന് പറഞ്ഞു. പൗലോസ് അവരോട്, റോമാ പൗരക്കാരായ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടുപ്പിച്ചു തടവിലാക്കിയല്ലോ, ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ? അങ്ങനെയല്ല, അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്തുകൊണ്ട് പോകട്ടെ എന്ന് പറഞ്ഞു. കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറേ. അവർ റോമാ പൗരക്കാർ എന്ന് കേട്ട് അവർ ഭയപ്പെട്ട് ചെന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ പുറത്തു കൊണ്ട് വന്ന് പട്ടണം വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. അവർ തടവ് വിട്ട് ലുദിയായുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ട് പോയി.
കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസിനെയും ആക്കിയതിന്റെ പിന്നിലെ റീസൺ വെളിച്ചപ്പാടത്തിൽ നിന്നും തങ്ങളുടെ ആദായം നഷ്ടപ്പെട്ടതിനാണ്. പക്ഷേ പബ്ലിക്കായിട്ട് പറഞ്ഞത് റോമൻ കോളനിയിൽ വന്ന് വെളിയിൽ നിന്ന് ആൾക്കാർ വന്ന് കലഹം ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിനുള്ള ശിക്ഷ കൊടുത്തു, അടിപ്പിച്ചു, ഒരു ദിവസം കാരാഗ്രഹത്തിലാക്കി. അപ്പോൾ പിന്നീട് അവർ പിറ്റേന്ന് പറയാണ് അവർ തിരികെ പൊയ്ക്കൊള്ളാൻ പറയാണ്. പിന്നീടാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. കാരണം പൗലോസ്ലിയ പറയാണ്, റോമാ പൗരന്മാരെ ഞങ്ങളെ പരസ്യമായി അടി ഞങ്ങളെ വിസ്താരം കൂടാതെ പരസ്യമായി അടുപ്പിച്ച് തടവിലാക്കിയല്ലോ, ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നു. ഇപ്പോ റോമൻസ് അവരുടെ നിയമം അനുസരിച്ച് ഒരാളെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ട്രയൽ നടത്തണം, ന്യായവിസ്താരം നടത്തണം. യേശുക്രിസ്തുവിനെ നടത്തി എന്ന് പറഞ്ഞ പോലെ ന്യായവിസ്താരം നടത്തി തെറ്റുണ്ടെങ്കിൽ, കുറ്റങ്ങളുണ്ടെങ്കിൽ മാത്രമേ ശിക്ഷിക്കാവൂ എന്നാണ്. എന്നാൽ ഇതൊന്നും ന്യായവിസ്താരം നടത്താതെ ഇവരെ ശിക്ഷ കൊടുത്ത് തടവിലാക്കുകയാണ്. പിറ്റേന്ന് പറയാണ് നിങ്ങൾ പൊക്കു എന്ന് പറയുമ്പോൾ രഹസ്യത്തിൽ ഞങ്ങൾ പോകാൻ തയ്യാറല്ല എന്ന് ഭടന്മാരോട് പറയുകയാണ്. അപ്പോൾ അവർ ചെന്ന് നഗരാധിപന്മാരോട് പറയുകയാണ്, അവർ റോമക്കാരാണ്. അത് കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടു, നഗരത്തിന്റെ അധിപന്മാർ ഭയപ്പെട്ട് വന്ന് പൗലോസിനോട് അഭ്യർത്ഥിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഇപ്പോൾ പോകണം, നിങ്ങൾ ഈ പട്ടണം വിട്ട് പോകണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. അപ്പം പ്രിയമുള്ളവരെ, തലേന്ന് സംഭവിച്ചതും പിറ്റേന്ന് സംഭവിച്ച കാര്യങ്ങളും ഓർത്തു നോക്കിക്കേ. നമ്മൾ പാടാറുണ്ടല്ലോ, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല എന്ന് പറഞ്ഞതിന് ശേഷം പാടുന്നുണ്ട്, നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ഇന്നലെ വലിയൊരു കഷ്ടതയിൽ കൂടി പോയ പൗലോസും ശീലാസും പിറ്റേന്ന് ദൈവം അവരെ മറ്റുള്ള മുമ്പാകെ സാക്ഷ്യമായിട്ട് മാന്യമായ രീതിയിൽ വിടുവിക്കുന്ന ഒരനുഭവമാണ് കാണുന്നത്. ഇന്നലെ കഷ്ടതയിലും ദൈവത്തെ പാടി സ്തുതിച്ചു, ഇന്ന് ദൈവം അവരെ അവിടുന്ന് വിടുവിക്കുകയാണ്. അപ്പൊ ഇന്നലെ കാരാഗ്രഹത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് അവരവിടുന്ന് ഫ്രീ ആയി. ഇന്നലെ അനേകർ അദ്ദേഹത്തെ അവരെ പരിഹസിച്ചു, എന്നാൽ ഇന്ന് അവർ തന്നെ നഗരത്തിന്റെ അധിപന്മാർ വന്ന് അപേക്ഷിക്കുകയാണ്. ഇന്നലെ അവരെല്ലാം അദ്ദേഹത്തെ ഈ പൗലോസിനെയും ശീലാസിനെയും തടവിലാക്കി സന്തോഷിച്ചു, ഇന്ന് അവരതിൽ പേടിക്കുകയാണ്. അപ്പോൾ തമ്പുരാന്റെ കൃപ എത്ര മനോഹരമാണ്, എത്ര അത്ഭുതമാണ് അവർക്ക് അവിടെ ലഭിച്ചത്. അതാണ് കരഞ്ഞ് പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം. അപ്പൊ ഇന്ന് നമ്മുടെ ദുഃഖങ്ങളെ ഓർത്ത് വിലപിക്കുകയല്ല, മറിച്ച് സ്തുതിക്കുകയാണ്, പാടി സ്തുതിക്കുക. നാളെ തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ നമുക്കൊരു വിടുതൽ തരും. അവസാനം അവർ അവിടെ നിന്ന് പുറത്തിറങ്ങി ലുദിയായുടെ ഭവനത്തിലേക്ക് വരികയാണ്. ലുദിയായുടെ ഭവനമാണ് ആ ഫിലിപ്പിയയിലെ ആദ്യത്തെ സാക്ഷ്യം പ്രാപിച്ച കുടുംബം എന്ന് പറയുന്നു. അങ്ങനെ പൗലോസും ശീലാസും കൂടെ കാരാഗ്രഹത്തിൽ നിന്നും ലുദിയായുടെ ഭവനത്തിലേക്ക് വന്നു. അവിടെ വന്ന വിശ്വാസികളുടെ സമൂഹത്തിന് പ്രോത്സാഹനം നൽകി. അങ്ങനെ സഭ അവിടെ നിന്നാണ്, ആ ലുദിയായുടെ ഭവനത്തിൽ നിന്നാണ് സഭ വളരുന്നത്. പിന്നീട് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, പൗലോസിന് സഹായം എത്തിച്ചു കൊടുക്കത്തക്കവണ്ണം ആ സഭ വളർന്നു പന്തലിച്ചു എന്ന് പറയുന്നു. അങ്ങനെ പൗലോസും ശീലാസും തീമോത്യോസും ഒരുമിച്ച് ഫിലിപ്പിയ വിട്ട് തന്റെ മിഷണറി യാത്ര ആരംഭിക്കുകയാണ്. ലൂക്കോസ് ആണ് ഫിലിപ്പിയ തന്നെ താമസിച്ചു എന്ന് 20-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഷോർട്ടാക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് ഗലാത്തിയയിൽ എത്തുന്നു, അവിടെ വെച്ച് തിമോത്തിയെ കാണുന്നു. സാക്ഷ്യം പ്രാപിച്ചവൻ എന്നുള്ള സാക്ഷ്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തിനും കൂട്ടി അദ്ദേഹവും പൗലോസും ശീലാസും തിമോത്തിയോസിനും കൂടെ മക്കദൂനിയയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ലുദിയ എന്ന സ്ത്രീക്ക് മാനസാന്തരം ഉണ്ടാകുന്നു. ദൈവവചനം കേൾക്കാൻ തക്കവണ്ണം ദൈവം അവളുടെ ഹൃദയങ്ങളെ തുറന്നു. അവൾ അങ്ങനെ സ്നാനം സ്വീകരിച്ച് ക്രിസ്തീയ സഭയോട് ചേർന്നു. അതിനുശേഷം ഒരു വെളിച്ചപ്പാടത്തയുടെ ശരീരത്തിൽ നിന്നും പിശാചിനെ പുറത്താക്കിയതിന്റെ പ്രതികാരം എന്ന നിലയിൽ പ്രമാണിമാര് പൗലോസിനെ ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. പക്ഷെ ആ കാരാഗ്രഹത്തിൽ അടിയേറ്റ് ശിക്ഷയൊക്കെ വാങ്ങി പ്രയാസപ്പെടുന്ന അവസരത്തിൽ പോലും ദൈവത്തെ പാടി സ്തുതിച്ച പൗലോസിനെയും ശീലാസിനെയും ദൈവം അനുഗ്രഹിക്കുന്നു. ആ കാരാഗ്രഹ പ്രമാണി പോലും ദൈവത്തിന്റെ ദൈവവിശ്വാസം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി തീരുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. അങ്ങനെ കാരാഗ്രഹത്തിൽ നിന്നും പിന്നീട് അവരെ വിട്ടയക്കുന്നു. അവിടുന്ന് ലുദിയ എന്ന സ്ത്രീയുടെ ഭവനത്തിൽ വന്നതിന് ശേഷം സഭ അവിടെ ഫിലിപ്പിയായ സഭ ലുദിയയുടെ ഭവനത്തിൽ ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവനാമം മഹത്വപ്പെടേണ്ടക്കണം പ്രാർത്ഥിക്കാം. ദൈവം അനുവദിക്കുന്ന പക്ഷം നാളെ അപ്പോസ്തല പ്രവൃത്തി 17 അധ്യായം ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
വളരെ നല്ല ക്ലാസ് ആയിരുന്നു. 16 അധ്യായം ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചു തന്നു. ഫിലിപ്പിയിലെ സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ വിശദമായിട്ട് കേട്ടു. താങ്ക് യു അച്ഛ. ക്ലാസ്സിൽ ക്ലാസ് എടുത്ത അച്ഛനോടും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ആന്റി, മിസ് ആന്റി, എന്തെങ്കിലും പറയാനുണ്ടോ?
ഒന്നുമില്ല, ഒന്നുമില്ല. അച്ഛാ വണ്ടർഫുൾ, നല്ല ക്ലാസ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച നല്ലായിരുന്നു കേട്ടോ. ഷോർട്ട് ആൻഡ് സ്വീറ്റ്, ആൾക്കാർക്ക് കോംപ്രിഹെൻഡ് ചെയ്ത് ഈ എക്സാം എഴുതുന്നവർക്ക് ഓർക്കാൻ നല്ല രീതിയിൽ അച്ഛൻ പറഞ്ഞത്. ഞാനൊന്ന് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്ത് അറിയിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. താങ്ക് യു.
പ്രാർത്ഥിക്കാൻ ദൈവം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ ഉള്ളു നമുക്ക്.
നമുക്ക് ആളുകളെ ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ടോ? ഞാൻ അച്ഛനകത്തൊക്കെ അറിയിക്കുന്നുണ്ടോ? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സില് ശബ്ദത്തിന്റെ ഇച്ചിരി കുറവായിരുന്നു എന്നുള്ളത് അച്ഛനെ അറിയിച്ചു. ഇന്ന് നല്ല ക്ലിയർ ആയിട്ടെല്ലാം കേൾക്കാൻ പറ്റി. പിന്നെ ഇംഗ്ലീഷിലും കൂടെ വോയിസ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ഒരു ഫീഡ്ബാക്ക് വന്നു, അതും അച്ഛനിന്ന് ഇംഗ്ലീഷിലെല്ലാം വോയിസ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെയോ ആരെയോ അല്ലെങ്കിൽ ടീച്ചറിനോ അല്ലെങ്കിൽ അച്ഛൻ്റെ നേരിട്ട് അറിയിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് പറഞ്ഞാൽ ഞാൻ കോൺടാക്ട് ഇൻഫർമേഷൻ തരാം. അല്ലെങ്കിൽ ലിസ് ആൻഡിയോ ഒക്കെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ജോയിന്റ് സെക്രട്ടറി സൂര്യ ഉണ്ട്, എലിസബത്ത് ഫണിക്കർ. നിങ്ങൾക്ക് ആരെയാണോ ഈസിലി ആക്സസബിൾ, എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അറിയിച്ചാൽ ഞങ്ങൾ അച്ഛനെ അറിയിക്കും. അതല്ല നേരിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കോൺടാക്ട് ഇൻഫർമേഷൻ ഒക്കെ തരുന്നതുമാണ്. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, നമുക്ക് നാളെ 17 അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. നാളെ 8 നമുക്ക് പതിവുപോലെ ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നീട് നമുക്ക് ബൈബിള് വായിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് സങ്കീർത്തനവും ക്ലാസ്സുകളിൽ 16 അധ്യായം അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം വായിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്തത് അഞ്ജു റീബ സാം ആണ്. അഞ്ജു സൗത്ത് ഫ്ലോറിഡ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിലെ മെമ്പറാണ്. ഈ വർഷം സൗത്ത് ഈസ്റ്റ് റീജിയന്റെ റീജിയണൽ സെക്രട്ടറി ആയിട്ട് അഞ്ജു പ്രവർത്തിക്കുന്നു. അഞ്ജുവിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
ജോർജിയത്തിനുണ്ടോ? അതോ
ഇല്ല, അച്ഛൻ ലീവ് ചെയ്തായിരുന്നു, മെസ്സേജ്
ചെയ്തായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്വ പിതാവേ, അങ്ങയുടെ മുമ്പിൽ നിൽപ്പാൻ ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല എന്നറിയാവുന്നതാ. ഞങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കാം എന്നുള്ളൊരു വാക്ക് കർത്താവേ ഞങ്ങൾ എന്നും എന്നും ഓർക്കുന്നുണ്ട് പിതാവേ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുങ്കിൽ മറയ്ക്കുന്ന പോലെ ഈ സമയം വരെയും ഞങ്ങൾ മറച്ചല്ലോ ദൈവമേ. വരാവുന്ന ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെയും എൻ്റെ തമ്പുരാൻ ഞങ്ങളെ രക്ഷിച്ചു കർത്താവേ. മുൻപോട്ട് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ധനമോ മാനമോ ഒന്നും ചോദിക്കുന്നില്ല നാഥാ. ഞങ്ങളുടെ ആയുസിന്റെ എത്രയും നാൾ, അത്രയും കാലം കർത്താവേ എൻ്റെ ദൈവത്തെ മുറുകെ പിടി ജീവിക്കാൻ, എൻ്റെ ദൈവത്തോടൊപ്പം നടക്കുവാൻ, എൻ്റെ ദൈവത്തിന് ഹൃദപ്രകാരം മുന്നോട്ട് പോവാൻ ഞങ്ങൾ ഒരുക്കണമേ നാഥാ. ഒരുപാട് വചനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു ദൈവമേ, പലപ്പോഴും കർത്താവേ അത് മനസ്സിലാക്കാൻ തക്കോണം ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുന്നില്ല നാഥാ. ദൈവമേ ഞങ്ങളുടെ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ നാഥാ. പൊറുസ്ലിയ പറഞ്ഞ പോലെ ഇരുവായ്ത്തലയുള്ള ആ വാളിനെ പോലെ വചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണമേ നാഥാ. അത് ആഴ്ന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഞങ്ങളുടെ ബലഹീനതകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവമേ. അതനുസരിച്ച് ദൈവ സാക്ഷ്യമുള്ള മക്കളായി ജീവിക്കാൻ തക്കണം ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾ വചനം കേട്ടല്ലോ നാഥാ. ആ തിമോത്തിയോസിനോട് തിമോത്തിയെ പറ്റി പറഞ്ഞ പോലെ നല്ല സാക്ഷ്യമുള്ളവരായി തീരാൻ തക്കണം ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലുദിയ എന്ന സ്ത്രീ കൊണ്ടൊരു മനസ്സന്ന കർത്താവേ, വചനം അവിടെ ഹൃദയത്തിലേക്ക് പതിച്ചപ്പോൾ കർത്താവെ അവളെല്ലാം മറ്റെല്ലാം മറന്ന് ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കാൻ തക്കവണ് അവൾ തീരുമാനമെടുത്തു. അവളുടെ കുടുംബവും കർത്താവെ സ്നാനം പ്രാപിച്ച് ക്രിസ്ത്യാനിയായി തീർന്നു. കർത്താവെ ഞങ്ങളും പേരിന് ക്രിസ്ത്യാനിയാണ്, പക്ഷെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ പിൻപറ്റുന്നവരാണോ എന്ന് ഞങ്ങൾക്കറിയില്ല നാഥ. അങ്ങനല്ലെങ്കിൽ പോലും കർത്താവെ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസും ശീലാസും രാത്രിയിൽ കാരാഗ്രഹത്തിൽ കടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. കർത്താവെ ഒരുപാട് പീഡനേറ്റു, അടികളേറ്റു, എങ്കിൽ പോലും ആ വേദന ഓർക്കാതെ ലഭിച്ചതെല്ലാം ദൈവനാമ മഹത്വത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വേദന വന്നാൽ പോലും ഞങ്ങൾ പരിതപിക്കുന്ന ആദാ, ഞങ്ങൾ പരാതിപ്പെടുന്ന ആദാ, ഒരു കുറവുകളുണ്ടാകുമ്പോൾ ഞങ്ങൾ വിഷമിക്കുന്ന ആദാ. കർത്താവെ ഞങ്ങൾക്ക് എന്ത് വന്നാൽ എൻ്റെ ദൈവം അറിയാതെ ഒന്നും ഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെ ജീവിക്കാൻ എല്ലായ്പ്പോഴും ദൈവത്തെ പാടി സ്തുതിക്കാൻ തക്കണം ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കണമേ, നാവുകൾ ഒരുക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ലോകത്തിന് വേണ്ടി വീണ്ടും അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ മാരകമായ അസുഖങ്ങൾ ഇന്ന് കർത്താവെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. തമ്പുരാൻ അത് കാണുന്നല്ലോ ദൈവമേ, ഞങ്ങളെല്ലാവരും ഭയക്കുന്നു കർത്താവെ. തമ്പുരാൻ അതിനെല്ലാം വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ പരിശുദ്ധ ഭാവ തിരുമനസ്സെ വീണ്ടും കരങ്ങളേൽപ്പിക്കും കർത്താവെ. സന്തോഷകരമായ വാർത്തകൾ ഓരോ ദിവസം കേൾക്കുന്നതിൽ ദൈവമേ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്നും ഞങ്ങളുടെ മിടുക്കോ കഴിവൊന്നുമല്ല നാഥ. അനേകരുടെ കണ്ണുനീരുകളും പ്രാർത്ഥകളും എൻ്റെ ദൈവം തമ്പുരാൻ കേൾക്കുന്നു എന്നതിൽ ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പിതാവിനെ അവിടെ നിന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, പൂർണ്ണ ആരോഗ്യം അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ. സഭയെ നയിക്കുവാൻ ഞങ്ങളെല്ലാ ആത്മീയതയിൽ കൂടെ നയിക്കാൻ തക്കണം പ്രിയ പിതാവിനെ ഒരുക്കണമേ, അവിടെ നിന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വീണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്ഥിരസനിലേക്ക് ഉയരുമ്പോൾ കർത്താവേ സന്ധ്യയുടെ യാഗം പോലെ അതിനെ സ്വീകരിച്ച് പിതാവിന് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിക്കുന്ന മരുന്നിൽ കൂടും മറ്റും അദൃശ്യമായ സാന്നിധ്യം അവിടെ നിന്ന് കൊടുക്കണമേ എന്നാണ് ഞങ്ങളുടെ സഭയിലെല്ലാ തിരുമേനിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പട്ടക്കാർക്കും, വൈദിക വിദ്യാർത്ഥികൾ, സെമിനാരികൾ, ആശ്രമങ്ങൾ, കോൺവെന്റുകൾ, മിഷൻ പ്രവർത്തനങ്ങൾ, സ്പിരിച്വൽ ഓർഗനൈസേഷൻസ്, അതിൻ്റെ പ്രവർത്തകർ എല്ലാവരെയും കരുണയേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, ആത്മീയമായ രീതിയിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിവന്ദി അപ്രയും തിരുമേനി വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനെ നയിക്കാൻ തക്കുന്ന കൃപയും ശക്തിയോടും പ്രദാനം ചെയ്യണമേ എന്നാണ് സഭ ഈ ഭദ്രാസന എല്ലാ ഇടവകളെയും ഇടവ മക്കളെയും കരുണയേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ MMUS വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇത്രത്തോളം അനുഗ്രഹപ്രദമായി അവിടെ നിന്ന് വഴി നടത്തിയില്ലെന്നാഥ മുൻപോട്ടും ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് കർത്താവെ സെപ്റ്റംബറിൽ നടക്കുന്ന ഞങ്ങളുടെ കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയില്ലെന്നാഥ നിങ്ങൾ എത്ര എന്തൊക്കെ ആരംഭിച്ചാലും എൻ്റെ ദൈവം തമ്പുരാൻ ആരംഭിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ നാഥ. അതിനെ അവിടെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഇന്ന് വചനം ശ്രദ്ധിച്ച് എല്ലാ മക്കളെയും ഈ സമയം പേര് പേരായി കരങ്ങളേൽപ്പിക്കുന്നതാ. ഞങ്ങൾ പരസ്പരം കാണാൻ പറ്റുന്നില്ല, പക്ഷേ ആത്മീയമായ കണ്ണുകളാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. പിതാവേ വചനം കേട്ട എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ, അവരുടെ ഭവനങ്ങളെ വാഴ്ത്തണമേ. അവരുടെ ഭവനങ്ങളിൽ വേദനകൾ ഉണ്ടെങ്കിൽ, രോഗങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവ് അവിടെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പാടി പ്രാർത്ഥിച്ച പോലെ ഏത് കഷ്ടങ്ങൾ ഒന്നും ഞങ്ങൾക്ക് സാരമില്ല, സങ്കടങ്ങൾ സാരമില്ല എന്ന് ഉറക്കെ പറയാൻ തക്കണം, ദൈവത്തെ പാടി സ്തുതിക്കാൻ തക്കണം. ഈ മക്കളെല്ലാവരും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ അവർ കഴിഞ്ഞ ഒരു മണിക്കൂർ നേരം എൻ്റെ ദൈവത്തിന് വേണ്ടി അവർ സമയം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു കർത്താവെ, അതവിടെ നിന്ന് കാണണമേ. അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമേ. അവരുടെ കുടുംബത്തിലെ കുടുംബനാഥന്മാരെ അനുഗ്രഹിക്കണമേ. മക്കൾ ആയിരിക്കുന്ന സ്ഥാനത്ത് അവിടെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. തലമുറകൾ കർത്താവിൻ്റെ ദാനമാണ്. നഷ്ടപ്പെട്ടു പോകുന്ന തലമുറപ്പെടാതെ നിന്നെ പിൻപറ്റുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരും കരങ്ങളേൽപ്പിക്കുന്നു. ദൂരെയും ചാരിയുമായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ഈ മീറ്റിങ്ങിന് കൂടാൻ പറ്റാത്ത അനേകരുണ്ട്, അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടുന്നിടുമ്പോഴേ തുടർന്നും അവിടുത്തെ കരുണയുടെ ചിറയെങ്കിൽ ഞങ്ങൾ മറയ്ക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ യാചനകൾ മറുപടി നൽകണമേ. ഞങ്ങൾ നിനക്കുന്നൊരു വിധാനം പരിശുദ്ധ സഹായിക്കും. സ്തുതിയും സ്തോത്രം എന്നും കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. പാർക്കുമോർ പിതാവാൻ ദൈവമേ അവിടുത്തെ സ്നേഹവും പുത്രൻ തമ്പുരാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന ദൈവമേ അവിടുത്തെ ആവാസം ഞങ്ങൾ ഓരോരുത്തരും മേലും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും മേലും കർത്താവെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ മേലും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കും മാറാകണമേ.
താങ്ക് യു.